The editorial.
May 30 വ്യാഴം 1199 ആണ്ട് ഇടവം 16 ദീപികയുടെ എഡിറ്റോറിയൽ. കാലവർഷമല്ല ദുരന്തം, കെടുകാര്യസ്ഥതയാണ്. ഒരു മഴ കിട്ടിയിരുന്നെങ്കിലെന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ആഗ്രഹിച്ചിരുന്ന മനുഷ്യർ ഒരു പ്രളയത്തിന്റെ ആധിയിലാണ്. ന്യൂനമർദ്ദത്തിന് പിന്നാലെ കാലവർഷവും എത്തുന്നു. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി കഴിഞ്ഞു. മരണസംഖ്യ ഉയരുകയാണ്. നിരവധി വീടുകൾ തകർന്നു. വെള്ളം കയറിയ വീടുകളിൽ നിന്ന് ആയിരങ്ങൾ മാറി താമസിച്ചു. സർക്കാർ വിലാസം മുന്നൊരുക്കങ്ങളൊക്കെ ജലരേഖകളായി. കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് ഇനി ഒരാഴ്ചത്തെ കനത്ത മഴയായിരിക്കും. സർക്കാർ സർവ്വസന്നാഹങ്ങളുമായി സജ്ജമാകണം. ജനങ്ങൾ ജാഗ്രതയും പാലിക്കണം. ഓരോ മഴക്കാലവും എത്തും മുമ്പ് ചർച്ച തുടങ്ങുന്നതും വഴിപാട് നടപടികളിൽ ഒതുങ്ങുന്നതുമായ ചിലതുണ്ട് കേരളത്തിൽ. മഴക്കാലപൂർവ്വ ശുചീകരണം അതിൽ പ്രധാനമാണ്. ഇത്തവണ തൃശൂരിലും തിരുവനന്തപുരത്തും കൊച്ചിയിലുമെല്ലാം പലയിടത്തും ഒറ്റ മഴയിൽ വെള്ളം കയറിയതോടെ കള്ളി വെളിച്ചത്തായി. തോടുകളും കനാലുകളും ഓടകളുമൊന്നും കേരളത്തിലെ മിക്ക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാലിന്യമുക്തമാക്കിയിട്ടില്ല. മഴയത്ത് ഒഴുകിയെത്തിയതും പാലങ്ങളിൽ കുടുങ്ങിയതുമായ മാലിന്യത്തിന്റെ ദ്വീപുകൾ സർക്കാരിനും ജനങ്ങൾക്കുമെതിരെയുള്ള കുറ്റപത്രമാണ്. ഈ നിമിഷം വരെ നമുക്ക് മാലിന്യ സംസ്കരണത്തിന് വിജയകരമായ പദ്ധതികളില്ല. ഓടകളിലും പുഴകളിലും ജലാശയങ്ങളിലും റോഡരികിലുമൊക്കെ ഈ മാലിന്യങ്ങൾ തള്ളുന്നത് പ്രബുദ്ധരായ നമ്മൾ തന്നെയാണെന്നും മറക്കരുത്. കണ്ണുതെറ്റിയാൽ അയൽക്കാരന്റെ പറമ്പിലേക്കും പൊതുനിരത്തിലേക്കും മാലിന്യക്കെട്ട് വലിച്ചെറിയുന്ന സാക്ഷര കേരളം. ഒളിച്ചു വെച്ചതെല്ലാം മഴ പുറത്തെടുത്തു. പഞ്ചായത്തിന്റെ അജൈവ മാലിന്യ ശേഖരണം നടക്കുന്നുണ്ട്. പക്ഷേ ജൈവ മാലിന്യം തള്ളാൻ സ്ഥലമില്ലാത്തവരോട് സർക്കാരിന് ഒന്നും പറയാനില്ല. ഇവിടെ മാലിന്യം തള്ളരുതെന്നല്ലാതെ എവിടെ മാലിന്യം തള്ളണമെന്ന് പറയാൻ എന്നാണ് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കഴിയുക? അപകടാവസ്ഥയിലുള്ള വൃക്ഷങ്ങൾ, മരച്ചില്ലകൾ, പോസ്റ്റുകൾ തുടങ്ങിയവ നീക്കം ചെയ്യണമെന്നും നിർദ്ദേശിച്ചിരുന്നു. കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം, മലയോര ജില്ലകളിൽ ഉരുൾപൊട്ടൽ സംബന്ധിച്ച ബോധവൽക്കരണം, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ മുന്നറിയിപ്പ് ബോർഡുകൾ, പകർച്ചവ്യാധി പ്രതിരോധം എന്തൊക്കെയായിരുന്നു, ഒന്നും നടന്നില്ല. റോഡിൽ ഒരു സൂചനാ ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ കോട്ടയം കുറുപ്പന്തറക്കടവിൽ ഹൈദരാബാദ് സ്വദേശികളുടെ കാർ തോട്ടിൽ വീഴില്ലായിരുന്നു. ഭാഗ്യം തുണച്ചതുകൊണ്ട് 4 യാത്രക്കാരുടെ പേര് ദാരുണാന്ത്യത്തിന്റെ പട്ടികയിൽ എഴുതേണ്ടി വന്നില്ല. തകർന്ന ഓടയുടെ സ്ലാബ് പോലും യഥാസമയം മാറ്റാൻ കഴിയാത്തത് ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും അലോസരപ്പെടുത്തുന്നില്ല. മഴക്കാല മുന്നൊരുക്കങ്ങൾക്ക് ഒരു വാർഡിന് അനുവദിക്കുന്നത് 30,000 രൂപയാണ്. 12 കൊല്ലം മുമ്പ് നിശ്ചയിച്ച തുക, അതിനുള്ളതുപോലും ചെയ്യുന്നുമില്ല. കഴിഞ്ഞ വർഷം കാലവർഷക്കെടുതി ഇരകളായവർക്കുള്ള നഷ്ടപരിഹാരം ഇനിയും ാത്ത സർക്കാരിൽ നിന്ന് ഇതിലപ്പുറം എന്ത് പ്രതീക്ഷിക്കാം? ഓരോ കാലവർഷത്തിലും മഴയത്ത് നിൽക്കേണ്ടി വരുന്ന കുറെ മനുഷ്യരുണ്ട് കേരളത്തിൽ. താഴ്ന്ന പ്രദേശങ്ങളിലും മലയോരത്തും തീരപ്രദേശത്തുമുള്ളവർ മഴക്കാലത്ത് വീട് വിട്ടുപോകുകയും തിരികെ എത്തുമ്പോൾ വീട് വാസയോഗ്യമാക്കാൻ വായ്പ എടുക്കേണ്ടി പോലും വരുന്നവർ. ഇത്തവണ കർഷകർക്ക് വരൾച്ചയിൽ നഷ്ടപ്പെട്ട കൃഷിയുടെ ബാക്കി വെള്ളവും കൊണ്ടുപോയി. മലയോര കർഷകർക്ക് മറ്റൊരു ദുരിതം കൂടെയുണ്ട്. പ്രളയത്തിന്റെയും മണ്ണിടിച്ചിലിന്റെയും ഒക്കെ ഉത്തരവാദിത്വം പരിസ്ഥിതി മാഫിയ ഈ ഗതികെട്ടവരുടെ തലയിൽ വെക്കും. തങ്ങൾ ജീവിക്കുന്ന നഗരങ്ങളും സമതലങ്ങളും ഒരിക്കൽ കാടുകളായിരുന്നെന്നതും എല്ലാവരുടെയും സുഖജീവിതത്തിന്റെ പാർശ്വഫലമാണ് പരിസ്ഥിതി പ്രശ്നങ്ങളെന്നുമുള്ള ബാലപാഠം പരിസ്ഥിതി മേലാളന്മാർ മറന്നുകളയും. മലമ്പ്രദേശങ്ങളിലെ പടുകൂറ്റൻ അണക്കെട്ടും പവർ ഹൌസുകളും ടൂറിസവും എല്ലാം അവർക്ക് വേണം. ഒഴിവാക്കേണ്ടത് പാവപ്പെട്ട കർഷകരെ മാത്രം. ഇത്തവണ കുറ്റാരോപണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ചിലരൊക്കെ തലപൊക്കുന്നുണ്ട്. എല്ലാ വർഷവും മെയ് ജൂൺ മാസങ്ങളിൽ കാലവർഷം എത്തുന്നത് നൂറ്റാണ്ടുകളായി തുടരുന്ന കാര്യമാണ്. ജീവജാലങ്ങൾക്ക് അനിവാര്യവും ആശ്ചര്യകരവുമായ ആ പ്രതിഭാസത്തെ ദുരന്തമാക്കിയത് ദീർഘവീക്ഷണമില്ലാത്ത സർക്കാരുകളും ഉത്തരവാദിത്വമില്ലാത്ത സമൂഹവുമാണ്. മഹാപ്രളയത്തിൽ കൈകോർത്തു നിന്ന് പരസ്പരം സഹായിക്കുന്നത് മനുഷ്യത്വവും ഐക്യബോധവുമാണ്. നമ്മളത് പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷെ അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചില്ല. അതാണ് ദുരന്തം. ആവർത്തിക്കുമെന്ന് ഉറപ്പുള്ള നാശങ്ങളെയും നമുക്ക് തടയാനാകുന്നില്ല. ഉറപ്പാണ് അടുത്ത വർഷവും ഇതൊക്കെ ആവർത്തിക്കും. ഇപ്പോൾ ചെയ്യാനുള്ളത് ജനങ്ങളുടെ ക്ലേശങ്ങൾ കുറയ്ക്കാനുള്ള താൽക്കാലിക നടപടികളെങ്കിലും വീഴ്ചയില്ലാതെ നടത്തുകയാണ്.
The editorial.